السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. وبعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഏതാനും ചില ആഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊൻ നവവിയ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം എന്നോണം അൽഹംദുലില്ലാ, കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അർബഊൻ നവവിയിൽ രണ്ടാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഹദീസു ജിബ്രീലിന്റെ വിശദീകരണത്തിലാണ് ഏതാനും ചില ദിവസങ്ങളിലായി നമ്മൾ ഉള്ളത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം ഒരു കിതാബ് തീർക്കുവാനോ അല്ലെങ്കിൽ അർബഊൻ നവവിയ മൊത്തത്തിൽ പഠിച്ചു എന്ന് പറയാൻ വേണ്ടിയോ അല്ല നമ്മളിത് പഠിക്കുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ മാർഗത്തിലായിക്കൊണ്ട് ജീവിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാർഗം തലബുൽ ഇൽം, ഇൽമ് പഠിക്കുന്ന ഈ ഒരു മേഖലയിൽ നമ്മൾക്കൊരു പങ്കുണ്ടായിരിക്കുവാനും അതനുസരിച്ച് എല്ലാത്തിലും ഉപരി നമ്മുടെ ജീവിതം നന്നാക്കുവാനുമാണ് നമ്മളിത് പഠിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദർസുകളൊക്കെ നടത്തുന്നത്. അതല്ലാതെ ഒരു കിതാബ് പെട്ടെന്ന് തീർക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ദർസുകൾ കൊണ്ട് ഒരു ഉപകാരവുമില്ല, അത് കേൾക്കുന്നത് കൊണ്ടും ഒരു ഉപകാരവുമില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ കൽബിലേക്കാണ്. നമ്മുടെ കൽബ് ഏത് നിയത്തിന് വേണ്ടിയാണോ അത് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നിയത്തിന് വേണ്ടിയാണോ ദർസുകൾ കേൾക്കുന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അവന്റെ ദീനിനെ സംബന്ധിച്ച് അവഗാഹം നേടുവാനും അതിലൂടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയായി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണെങ്കിൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന ഇൽമനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കുവാനും ഹക്ക് മനസ്സിലാക്കുവാനും ഏത് സാഹചര്യത്തിലും ഏത് പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിദഅത്തിന്റെയും ളലാലത്തിന്റെയും കക്ഷികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദർസിൽ അൽഹംദുലില്ലാ ഹദീസ് ജിബ്രീലിൽ ഈമാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവസാനമായിട്ട് കിതാബുകളിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കിതാബുകൾ ഉദ്ധരിക്കുന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ കേൾക്കുവാനും നല്ലത് പിൻപറ്റുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് പ്രവാചകൻ മറുപടി പറയുന്നു. അതാണല്ലോ ഈ ഹദീസിന്റെ ഒരു രൂപം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിനെ സംബന്ധിച്ചായിരുന്നു. അതിനെ സംബന്ധിച്ച് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ഈമാനിനെ സംബന്ധിച്ചായിരുന്നു. അതിന്റെ കുതുബ് വരെയുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ വരെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു അൽഹംദുലില്ലാ. അടുത്തത് അൽ ഈമാനു ബിർ റുസുലാണ്, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അമ്പിയാക്കളിലും മുർസലീങ്ങളിലുമുള്ള വിശ്വാസം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് താങ്കൾ ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞാൽ, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരി. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന കാര്യങ്ങളാണ്, ആറ് കാര്യങ്ങളാണ്. അതിൽ കുതുബ് വരെയുള്ളത് അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞു. ഇന്ന് അൽ ഈമാനു ബിർ റുസുലാണ്. ഞാൻ കഴിഞ്ഞ ദർസിലൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഓരോരോ വിഷയങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ടൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. മറിച്ച് ഒരു മുസ്ലിം അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ സൂചിപ്പിക്കുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും വേണ്ടി സാഹചര്യങ്ങൾ കണ്ടെത്തുക, പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും നല്ലത് അഫ്ളായ ഇബാദത്ത്, ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് ഫർളാക്കിയ ഇബാദത്തുകൾക്ക് ശേഷം ഒരു മനുഷ്യൻ ചെയ്യുന്ന സാധാരണ നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരമാവട്ടെ, സുന്നത്ത് നോമ്പാവട്ടെ, അതിനേക്കാളൊക്കെ റബ്ബു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടം ഇത്തരത്തിൽ ഇൽമു പഠിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളിലും അമ്പിയാക്കളിലുമുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അൽ ഈമാനു ബിർ റുസുൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് മുസ്ലിങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം? നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിയാവട്ടെ അല്ലെങ്കിൽ റസൂലാവട്ടെ, അവരിൽ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അംബിയ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ, എല്ലാ സമുദായങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. എല്ലാ സമുദായങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിന്റെ സാക്ഷിയാണ്. മാത്രമല്ല, ഈ എല്ലാ പ്രവാചകന്മാരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രവാചകന്മാരും ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ആശയത്തിലേക്കാണ്. എല്ലാ പ്രവാചകന്മാരും എല്ലാ മുസ്ലിങ്ങളും ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ആശയത്തിലേക്കാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിലൂടെ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് മുമ്പ് നാം ഒരാളെയും അയച്ചിട്ടില്ല, ഒരു പ്രവാചകനെയും താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അവന് നാം വഹീ നൽകിയിട്ടല്ലാതെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹു അയച്ചിരിക്കുന്ന എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു വഹീ നൽകിയത് എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാൻ മാത്രമേ ഇലാഹുള്ളൂ, ഞാനല്ലാതെ സത്യസന്ധമായി ആരാധിക്കപ്പെടാൻ അർഹരായ ഒരാളുമില്ല, അതുകൊണ്ട് തന്നെ ഫഅബ്ദൂനി നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രവാചകന്മാർക്കും സന്ദേശം നൽകിയതായി സൂറത്തുൽ അംബിയായിലൂടെ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ അംബിയാക്കളുടെ ആദർശം. ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരും തൗഹീദുള്ളവരായിരുന്നു, തൗഹീദിന് വേണ്ടി അയക്കപ്പെട്ടവരായിരുന്നു. അതല്ലാതെ ഇത്തരത്തിൽ ചില ആൾക്കാർ ചെയ്യുന്നത് പോലെ ഷിർക്കിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള വിശ്വാസങ്ങൾ ഒരു പ്രവാചകന്റെ മൻഹജിലും ഉണ്ടായിരുന്നില്ല, ഒരു പ്രവാചകന്റെ രീതിയും അതായിരുന്നില്ല. ഓരോ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന ശരീഅത്തിൽ അല്ലെങ്കിൽ റസൂലുകൾക്കുണ്ടായിരുന്ന ശരീഅത്തിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഉദാഹരണത്തിന് സ്വലാത്ത്, നമസ്കാരം, അതേപോലെ തന്നെ നോമ്പ്, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ നമ്മൾക്ക് വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ യാതൊരു കാരണവശാലും അടിസ്ഥാനപരമായ തൗഹീദിൽ ഒരു പ്രവാചകന്മാർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, الانبياء اخوه لعلات امهاتهم شتى ودينهم واحد. അംബിയാക്കൾ എന്ന് പറയുന്നത് അല്ലാത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ അറബി ഭാഷയിൽ ഉപയോഗിക്കുക. അല്ലാത്ത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അൽ അംബിയാ, അംബിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇഖ്വത്തുൽ അല്ലാത്ത്. അല്ലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പയും ഒന്നിലധികം ഉമ്മയും അങ്ങനെ ഉണ്ടാകുന്ന മക്കൾക്കാണ് അല്ലാത്ത് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമ്മഹാത്തുഹും ഷത്ത, അവരുടെ ഉമ്മ വ്യത്യസ്തമായ ആൾക്കാരാണ്, വദീനുഹും വാഹിദ്, പക്ഷെ അവരുടെ ദീൻ ഒറ്റൊന്നാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന അസ്ല ദീനിൽ അംബിയാഇ വാഹിദ്, എല്ലാ പ്രവാചകന്മാരുടെയും ദീനിന്റെ അടിസ്ഥാനം ഒന്നാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ആശയമാണ്. വശറായിഉഹും മുഖ്തലിഫത്തുൻ, അവരുടെ ശരീഅത്ത് വ്യത്യസ്തമായിട്ട് വരും. അവരുടെ നോമ്പ് പോലെ ആയിരിക്കില്ല നമ്മുടെ നോമ്പ്, അതേപോലെ തന്നെ അവരുടെ നമസ്കാരം പോലെ ആയിരിക്കില്ല നമ്മുടെ നമസ്കാരം, എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതാണ് അമ്പിയാക്കളുടെ വിഷയത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, പ്രിയപ്പെട്ടവരെ, ചില അമ്പിയാക്കളുടെ പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 25-26 ആൾക്കാരുടെ പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അമ്പിയാക്കളുടെ പേരുകളിൽ നമ്മൾ വിശ്വസിക്കുക. പേര് പറയപ്പെട്ടിരിക്കുന്ന അമ്പിയാക്കളുടെ പേരുകളിൽ നമ്മൾ വിശ്വസിക്കുക. ഇനി പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമ്പിയാക്കൾ എത്രത്തോളം ഉണ്ടായിരുന്നു, എത്രയാണ് അവരുടെ എണ്ണം? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പാണ്, എല്ലാ സമുദായങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നബിമാരെയും റസൂലിനെയും ഒക്കെ ആയിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അവർ ധാരാളമുണ്ട് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അവരെത്രയാണ് അതിന്റെ എണ്ണം? ചില ഹദീസിന്റെ റിവായത്തുകളിൽ ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ചില ഹദീസിന്റെ റിവായത്തുകളിൽ, അതേപോലെ തന്നെ ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അംബിയാക്കൾ 124,000 നബിമാർ 124,000 റസൂല് 313 ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ അംബിയാക്കൾ 124,000 അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മുർസലീങ്ങൾ 313 ചില ഹദീത്തിന്റെ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീത്ത് സ്വഹീഹാണോ ളഈഫാണോ എന്ന വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് സഹീഹാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ ആ ഒരു എണ്ണം അവലംബിക്കുന്നു, ആ ഹദീസ് ളഈഫാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ ആ ഹദീസ് അവലംബിക്കുന്നില്ല. എങ്കിലും എല്ലാവരും ഏകോപിച്ചൊരു കാര്യമാണ്, അമ്പിയാക്കൾ ധാരാളമുണ്ട്. അതിന്റെ എണ്ണം ഒരു പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ വ്യക്തമായിട്ട് അറിയുകയുള്ളൂ ആ ഹദീസ് ളഈഫാണെന്ന് നമ്മൾ പറഞ്ഞാൽ. അടുത്ത വിഷയം പ്രിയപ്പെട്ടവരെ, അൽ ഈമാനു ബില്യൗമിൽ ആഖിർ ആണ്. അൽ ഈമാനു ബില്യൗമിൽ ആഖിർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ത്യനാളിൽ നമ്മൾ വിശ്വസിക്കുക, യോമുൽ ആഖിറിൽ നമ്മൾ വിശ്വസിക്കുക. എന്താണ് യോമുൽ ആഖിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം മുതൽ അവൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ പ്രവേശിക്കുന്നത് എന്നൊരവസ്ഥയിൽ തീരുമാനമായിട്ട് അള്ളാഹു അവനെ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെയുള്ള അവസ്ഥകൾക്കാണ് യോമുൽ ആഖിർ എന്ന് പറയുക. ഒരു മനുഷ്യന്റെ മരണം മുതൽ അവസാനം വരെയുള്ള മരണം മുതൽ അവന്റെ അതിനുശേഷമുള്ള അവസാനം വരെയുള്ള അവസ്ഥക്കാണ് യോമുൽ ആഖിർ എന്ന് പറയുക. അതിൽ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെട്ടു. യോമുൽ ആഖിർ എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം വിഷയങ്ങൾ ഉൾപ്പെട്ടു. ഒന്ന്, അന്ത്യനാളിന്റെ അടയാളങ്ങൾ. അന്ത്യനാളിന്റെ അടയാളങ്ങളിലുള്ള വിശ്വാസം യോമുൽ ആഖിറുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ മരണവും അതിനുശേഷമുള്ള അവസ്ഥകൾ, ഖബറിൽ വെച്ചുകൊണ്ട് മുൻകർ നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകളുടെ ചോദ്യങ്ങൾ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സൂർ എന്ന കാഹളത്തിൽ ഉദപ്പെടൽ, അതേപോലെ തന്നെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കൽ, അതേപോലെ തന്നെ ഖിയാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യൽ, ഏടുകൾ നിരത്തപ്പെടൽ, അള്ളാഹുവിന്റെ മീസാനിൽ അടിമകളുടെ അമലുകൾ തൂക്കപ്പെടൽ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിറാത്ത്, അള്ളാഹുവിന്റെ ഹൗള്, അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഷഫാഅത്ത്, ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽപ്പെട്ടതാണ്, യോമുൽ ആഖിറുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വിശാലമായൊരു വിഷയമാണ് യോമുൽ ആഖിർ എന്നുള്ളത്. പക്ഷേ ആ ഒരു വിഷയം അധികമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ സമയം ധാരാളമായിട്ട് എടുക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമയം കളയുക എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ശരീഅത്തിന്റെ ഇൽമുകൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കൽ ഒരിക്കലും സമയം കളയലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല സമയം ശരീഅത്തിന്റെ ഇൽമ് പഠിക്കുവാനും കേൾക്കുവാനും മനസ്സിലാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന സമയമാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾക്ക് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് അർബഅൂന നവി എന്ന കിതാബ് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപക്ഷെ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ ഹദീസിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ബാക്കിയുള്ള വിഷയങ്ങൾ ഒന്നിക്കൽ വരുന്ന ദർസുകളിൽ പറയാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുവാനോ ഓരോ ആൾക്കാർ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യോമുൽ ഖിയാമ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ യോമുൽ ആഖിർ എന്ന് പറയുമ്പോൾ, അതിന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ഖുർആനിലും ഹദീസിലും നമ്മൾ നോക്കിയാൽ യോമുൽ ആഖിറിന്റെ ധാരാളം പേരുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി യോമുൽ ആഖിറിന് 50-ൽ പേരുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്നുമായിട്ട് 50-ൽ പേരുകൾ ഖിയാമത്ത് നാളിനുണ്ട് എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 80-ൽ ഖിയാമത്ത് നാളിനുള്ളതായിട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽപ്പെട്ട ചില പേരുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. സാഅ എന്ന് വന്നിട്ടുണ്ട് ഖിയാമത്ത് നാളിന്റെ പേരിൽ, അതേപോലെ തന്നെ ഖിയാമ എന്ന് വന്നിട്ടുണ്ട്, യോമുൽ വഈദ് എന്ന് വന്നിട്ടുണ്ട്, യോമുദ്ദീൻ എന്ന് വന്നിട്ടുണ്ട്, യോമുൽ ബഅസ്, അൽ ഖാരിഅ, അൽ ആസിഫ, അൽ വാഖിഅ, അൽ ഗാശിയ, ഇങ്ങനെ ധാരാളം പേരുകൾ ഖിയാമത്ത് നാളിനുള്ളതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതെന്തുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്? പൊതുവെ അറബി ഭാഷ പഠിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാം, അറബികളുടെ ഒരു ശൈലിയാണ് ഒരു കാര്യത്തെ അവർ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അവർ മഹത്വം നൽകുന്നുണ്ടെങ്കിൽ അതിന് 1-ൽ പേരുകൾ അവരിടും. അത് അവരുടെ ഒരു രീതിയാണ്. ഒരു കാര്യത്തെ അവർ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ 1-ൽ പേരുകൾ അതിന്റെ നൽകും, ധാരാളം വിശേഷണങ്ങൾ അവർ നൽകും. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നത്, കുല്ലു മാ അദുമ ശഅനുഹു തഅദദ സിഫാതു, ഏതെങ്കിലും ഒരു കാര്യത്തിന് വലിയൊരു ഗൗരവമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ, തഅദദ സിഫാതുഹു, അതിന്റെ ധാരാളം വിശേഷണങ്ങൾ ഉണ്ടാവും, വകസുറത് അസ്മാഉഹു, അതിന്റെ പേരുകളും ധാരാളം ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു കാര്യം നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ, അറബികൾ പഴയകാലത്ത് വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു കാര്യമാണ് വാള് എന്നുള്ളത്. സൈഫ് എന്ന് നമ്മൾ അറബിയിൽ അതിന് പൊതുവെയായിട്ട് പറയാറുണ്ട്. അതിനെ അറബികൾ വളരെയധികം സ്നേഹിച്ചിരുന്നു, അതിനെ വളരെ അധികം രീതിയിൽ സൂക്ഷിച്ചിരുന്നു. വാളിന്റെ വ്യത്യസ്തമായ ഇനങ്ങൾ പല അറബികളുടെയും കയ്യിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പതിവ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. വളരെയധികം അവർ സ്നേഹിക്കുകയും ബഹുമാനം നൽകുകയും ചെയ്തിരുന്ന ഒരു വസ്തുവാണ് വാൾ. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ നമ്മൾ വാളിന് പദങ്ങൾ നോക്കാൻ വേണ്ടി പോയാൽ അഞ്ഞൂറിലധികം പേരുകൾ വാളിനുണ്ട്. അറബി ഭാഷയിൽ അഞ്ഞൂറിലധികം പേരുകൾ വാളിനുണ്ട്. കാരണം എന്താണ്? വാളിനെ അവർ സ്നേഹിക്കുന്നു, അതിന് ഗൗരവം കാണുന്നു, അതിനൊരു മഹത്വം കാണുന്നു. ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിന് ധാരാളം, ഇമാം ഇബ്നു കസീറിന്റെ അഭിപ്രായം അനുസരിച്ച് 80 പേരുകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലൂടെ എന്താ മനസ്സിലാകുന്നത്? ഖിയാമത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖിയാമത്ത് നാൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടക്കുന്ന യോമുൽ ആഖിറിലൂടെ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ യോമുൽ ആഖിർ എന്തായാലും നടക്കും, അതൊരു മുഅ്മിനിന്റെ ഈമാനിന്റെ ഭാഗമാണ് എന്ന് അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ കേവലം ഹദീസുകൾ തീർക്കാനും ഹദീസുകൾ ഓടിച്ചുവിടാനല്ല നമ്മൾ ഈ ദർസുകൾ പറയുന്നതും കേൾക്കുന്നതും, മറിച്ച് നമ്മൾ അതിലൂടെ ജീവിതം മാറ്റിയെടുക്കാൻ, ജീവിതം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഒരു വ്യക്തിയെ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ അള്ളാഹുവിനോട് ചോദ്യം ചെയ്യും, അവിടെ ഭയാനകരമായ പല സംഭവങ്ങളുമുണ്ട്, ഇതൊക്കെ ഒരു വ്യക്തി ഉറച്ചുകൊണ്ട് വിശ്വസിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? അവന് ഇബാദത്തുകൾ ചെയ്യാനുള്ള താല്പര്യം കൂടും. ധാരാളമായിട്ട് ഇബാദത്തുകൾ, അള്ളാഹുവിന്റെ താഅത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ, റബ്ബു സുബ്ഹാനഹു വതആലയുമായിട്ട് അടുക്കാനുള്ള ഒരു ആഗ്രഹം അവന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാവും അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുമ്പോൾ. അത്തരത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾക്കും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ ഈ അള്ളാഹു നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന്റെ കാലഘട്ടം, ആഫിയത്തിന്റെ കാലഘട്ടം, നമ്മളിൽ രോഗികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫ നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ആഫിയത്തിന്റെ കാലഘട്ടം, അല്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന്റെ കാലഘട്ടം, ഈ കാലഘട്ടങ്ങളിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക, തഅത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് വയസ്സായാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. ഇദാ മരിള അബ്ദു ഔ സാഫർ കുതിബ ലഹു മിത്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രോഗിയായാൽ, അല്ലെങ്കിൽ അദ്ദേഹം യാത്ര അവസരത്തിലായാൽ ഒരു പക്ഷെ അദ്ദേഹത്തിന് ധാരാളം ഇബാദത്തൊന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ നാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, അവൻ ആരോഗ്യമുള്ള സാഹചര്യത്തിൽ അവൻ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എഴുതും, അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആഖിറത്തിനെ സംബന്ധിച്ചൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, ആഫിയത്തിന്റെ കാലഘട്ടത്തിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് അടുത്തുകൊണ്ട് ജീവിതം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഓരോ ആൾക്കാരും പരിശ്രമിക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അവസാന നാളിലുള്ള വിശ്വാസത്തിലൂടെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് പ്രതിസന്ധിയും നേരിടാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും നമ്മൾക്കറിയാം നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്ന് മരിക്കേണ്ടവരാണ്. ഇൻഷാ അള്ളാഹ് അതിനുശേഷം ഈ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പ്രതിഫലം നൽകും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ സംബന്ധിച്ച് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ സാഹചര്യം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് സഹിക്കാനായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലാ അബീകി കർബുൻ ബഅദ അൽയൗം. അല്ലയോ ഫാത്തിമ, എത്രയൊക്കെ പ്രയാസങ്ങൾ സഹിച്ചാലും പരീക്ഷണങ്ങൾ സഹിച്ചാലും, ഈ ജീവിതത്തിൽ ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ടിട്ടുണ്ടെങ്കിലും, ലൈസ അലാ അബീകി കർബുൻ ബഅദ അൽയൗം, ഇന്നേ ഒരു ദിവസത്തിന് ശേഷം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പോവുകയാണ് ഞാൻ, എനിക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ പ്രശ്നങ്ങളോ ഇന്നു മുതൽ ഇല്ല, ഇന്ന് ഞാൻ വഫാത്താവുകയാണ്, മരിക്കുകയാണ്, അതിനുശേഷം എനിക്കൊരു പ്രശ്നമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ യൗമുൽ ആഖിറിലുള്ള വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സമാധാനം ഇതാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മൾക്ക് സഹിക്കാം, നമ്മൾക്കതൊരു പ്രശ്നമല്ല. ഇൻഷാ അള്ളാഹ് നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും നുൽമു കാട്ടിയിട്ടുണ്ടെങ്കിൽ, അവന് പകരം വിട്ടാൻ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് ഒരു ദിവസം പകരം ചോദിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു പക്ഷേ ഈ യൗമുൽ ആഖിർ എന്ന് പറയുന്ന ഒരു സംഭവം അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചിട്ടില്ല എങ്കിൽ, മനുഷ്യനെ പോലെ ഇത്രയും മോശമായ ഒരു ജീവി ഒരു പക്ഷേ വേറെ ഉണ്ടാവുകയില്ല. കാരണം ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് മനുഷ്യനാണ്, ഏറ്റവും അധികം നീതിയില്ലാതെ പെരുമാറപ്പെടുന്നത് മനുഷ്യനാണ്. ഒരു പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ നീതി അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചാലും, ദുൽമിന്റെ ആൾക്കാർ, ആക്രമികൾ നമ്മളെ ആക്രമിക്കും, അതേപോലെ തന്നെ നമ്മുടെ സ്വത്തുക്കളൊക്കെ അവരെടുക്കും. നമ്മൾക്ക് ഒരുപക്ഷെ ഏത് കോടതിയിൽ പോയാലും ഒരുപക്ഷെ വേണ്ടതുപോലെ നീതിയും വ്യവസ്ഥയും ഒന്നും നമ്മൾക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ആരൊക്കെ അവനെ ദ്രോഹിച്ചാലും ആരൊക്കെ അവനെ വേദനിപ്പിച്ചാലും അവന്റെ മനസ്സിനെ ആരൊക്കെ വ്രണപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഒരു സമാധാനമുണ്ട്. യോമുൽ ആഖിർ, ഞാൻ മരിക്കുന്നവനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടേണ്ടവനാണ്, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ മീസാനുണ്ട്, അവൻ ചോദ്യം ചെയ്യും, അള്ളാഹുവിന്റെ ഹിസാബുണ്ട്, അവിടെ വെച്ച് എനിക്ക് എന്തായാലും നീതി കിട്ടും. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽഅബീദ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെയും ദ്രോഹിക്കുകയില്ല, ഒരാളോടും യാതൊരു തരത്തിലുള്ള ദ്രോഹവും കാണിക്കാതെ പൂർണ്ണമായിട്ട് നീതി നടപ്പിലാക്കുന്ന ഒരു ദിവസം എനിക്കുണ്ട് എന്നൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉറച്ചൊരു വിശ്വാസമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ വരുന്ന എന്ത് നഷ്ടങ്ങളും സഹിക്കാൻ വേണ്ടി അവൻ തയ്യാറാണ്. പല ആൾക്കാരും ഇന്ന് പല സ്ഥലങ്ങളിലും കുടുംബബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥലങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ സ്വത്തിന്റെ പേരിൽ, ഇങ്ങനെ പല കാരണങ്ങളും, ഈ ദുനിയാവിന്റെ പല കാരണങ്ങളുടെ പേരിലും പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസങ്ങൾ വന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞാൻ മരിക്കേണ്ടവനാണ്, അതിനുശേഷം ഖബറിൽ പോകേണ്ടവനാണ്, ആരുടെയും സ്വത്ത് നമ്മൾ വെട്ടിപ്പിടിച്ചിട്ടോ ഖബറിൽ മലക്ക് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് പറയാ? ഈ ദുനിയാവിൽ എത്ര ആസ്വദിച്ചാലും പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അഅമാറു ഉമ്മതി മാ ബൈന സിത്തീൻ വസബഈൻ, ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. വഖല്ലമ യതജാവസു ദാലിക്, അത് വിട്ടുകടക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സദാസമയം ഉണ്ടാവണം. അതല്ലാതെ കേവലം ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ്, 1, 2 എന്ന് മനപ്പാടാക്കി വെക്കാനല്ല, നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിശ്വാസം ഇന്നേ വരെ വന്നിട്ടുണ്ടോ, അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇത്രയും അധികം തെറ്റുകൾ ചെയ്യുന്നത് ഒരുപക്ഷെ അല്ല, ഉറപ്പാണ് തെറ്റുകൾ ചെയ്യുന്നത് അവർക്ക് അള്ളാഹുവിനുള്ള പേടിയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തൊരു വിഷയം, ഈമാനിന്റെ അവസാനത്തെ കാര്യം, ആറാമത്തെ കാര്യം, അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശരിഹി, ഖദറിലുള്ള വിശ്വാസം. എല്ലാം നടക്കുന്നത് ഖൈറാവട്ടെ ഷർറാവട്ടെ, അതൊക്കെ നടക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാന പ്രകാരം മാത്രമാണെന്ന് നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഈ ലോകത്ത് നടക്കുന്നതിൽ ഒരു പങ്കുമില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാന പ്രകാരമാണ് നടക്കുന്നത്. അത് ഒരുപക്ഷെ നടത്തുന്നത് വേറെ ചില ആൾക്കാരായിരിക്കും, അത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ്. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഖദറിലുള്ള വിശ്വാസം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വിശദീകരിക്കുന്നു, 4 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. 1, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമിൽ, അറിവിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുക. അത് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാവട്ടെ, ബാക്കി സൃഷ്ടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാവട്ടെ, ഇനി അള്ളാഹുവിന്റെ തന്നെ പ്രവർത്തനങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വതആലക്കറിയും എന്ന് നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് എല്ലാ കാര്യങ്ങളും അറിയും. ലോകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നടന്നതും നടക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയും എന്നൊരു വിശ്വാസം അചഞ്ചലമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് കാര്യവും, എല്ലാ കാര്യവും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. 2 കാര്യം, അവൻ ഈ അറിഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അവന്റെ ലോഹൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. 1, അള്ളാഹുവിനെല്ലാം അറിയും, ഇൽമുല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമിൽ വിശ്വസിക്കുക, അവനെല്ലാം അറിയും എന്ന വിശ്വാസം. 2, അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. അള്ളാഹു സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത് പോലെ, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തും ഭൂമിയിലുള്ളതുമായ എല്ലാ കാര്യങ്ങളും അറിയാം. ഇന്ന ദാലിക ഫീ കിതാബ്, അവന് ഇൽമുണ്ടെന്ന് മാത്രമല്ല, ഇന്ന ദാലിക ഫീ കിതാബ്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹ് യസീർ, അത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ഒരു കാര്യമല്ല. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാത്തി വൽ അർദ് ബി 50,000 സന, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ച്, ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നതിനൊക്കെ സംബന്ധിച്ച് അവന്റെ ലോഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ്, 50,000 ഇയേഴ്സിന് മുമ്പായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമ എന്നുള്ളത് പ്രിയപ്പെട്ടവർ, അത് ഷാമിലാണ്, കാമിലാണ്. അള്ളാഹുവിന് എല്ലാം അറിയാം. അള്ളാഹു അറിയാതെ ഒരു കാര്യവും ഈ ഭൂമിയിൽ നടക്കുന്നില്ല. ഏത് സാഹചര്യത്തിൽ ആര് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഭൂമിയിലാവട്ടെ, ആകാശങ്ങളിലാവട്ടെ, എല്ലായിടത്തും നടക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ടേ അറിയുകയും അതൊക്കെ ലോഹുൽ മഹ്ഫൂദിൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. മൂന്നാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാന പ്രകാരം മാത്രമാണെന്ന് വിശ്വസിക്കുക. ഈ ലോകത്ത് അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളുണ്ടോ അവിടെയൊക്കെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നത് അവന്റെ തീരുമാന പ്രകാരം മാത്രമാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു 2 മാസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ നാളെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, ആർക്കും അറിയില്ല, നമ്മളിൽ ആർക്കും അറിയില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാം അറിയാം. അത് നടക്കുന്നത് അവന്റെ തീരുമാന പ്രകാരം മാത്രമാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ്. അവന്റെ തീരുമാന പ്രകാരം മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അതല്ലാതെ ചില ആൾക്കാർ വാദിക്കുന്നത് പോലെ ഔലിയാക്കൾക്ക് ഇവിടെ പങ്കുണ്ട് എന്ന് പറയുന്നത് കുഫ്റാണ്. അതേപോലെ തന്നെ ഖുതുബുൽ അഖ്താബ് ആണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് കുഫ്റാണ്. അതേപോലെ തന്നെ ചില അഖ്താബുകൾ ഉണ്ട്, അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് കുഫ്റാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംറ്, അള്ളാഹു സുബ്ഹാനഹു വ തആലാണ് കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നത്. ആ ഒരു വിശ്വാസം പ്രിയപ്പെട്ടവരെ ഖദറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ എണ്ണിയിട്ട് നമ്മൾ പഠിക്കാനല്ല, 1, 2, 3, പക്ഷെ നമ്മൾ ചിന്തിക്കണം. എന്ത് പ്രശ്നങ്ങൾ ഇവിടെ നടന്നാലും, എന്ത് നമ്മൾക്ക് സന്തോഷം കിട്ടിയാലും, അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഷീഅത്ത്, അവന്റെ തീരുമാനങ്ങൾ കാരണം മാത്രമാണ് നടക്കുക. അതാണ് അള്ളാഹു പറഞ്ഞത്, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമുള്ളതിനെ സൃഷ്ടിക്കുകയും അതിൽ ഇഷ്ടമുള്ളതിനെ അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ചിലതിനെ അവൻ സൃഷ്ടിക്കും, ആ സൃഷ്ടിച്ചതിൽ നിന്ന് ചിലതിന് അവൻ മഹത്വം നൽകും. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ ഖസസിൽ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നതുപോലെ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഖദറിലുള്ള വിശ്വാസത്തിന്റെ 4-ാമത്തെ കാര്യം, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുക. എല്ലാം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിയാണ് എന്ന് മൊത്തത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അതല്ലാതെ ചില വിഷയങ്ങൾ സൃഷ്ടിയല്ല എന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഖുർആൻ, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ കലാമാണ്. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ, അതല്ലാതെയുള്ള എല്ലാ കാര്യങ്ങളും, ഭൂമിയാവട്ടെ അല്ലെങ്കിൽ ആകാശമാവട്ടെ, മനുഷ്യരാവട്ടെ, ജിന്നുകളാവട്ടെ, മത്സ്യങ്ങളാവട്ടെ, ഈ ലോകത്തുള്ള എന്തൊക്കെ ആവട്ടെ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്. നമ്മളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, സൂറത്തു സ്വാഫാത്ത്. അള്ളാഹുവാണ് നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾ, ഈ 4 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. 2, അള്ളാഹു അറിഞ്ഞ കാര്യങ്ങളെ ലോഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. 3, അള്ളാഹുവിന്റെ മഷീഅത്ത്, അവന്റെ തീരുമാന പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. 4, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിന്റെയും സൃഷ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ ഖദറിലുള്ള വിശ്വാസം പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖദറിലുള്ള വിശ്വാസം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി, മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദിഇ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു മനുഷ്യൻ നല്ല ആണത്വത്തോടുകൂടി ജീവിക്കുന്നതിൽ ഖദറിൽ വലിയ പങ്കുണ്ട്. കാരണം ഏത് പ്രയാസങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും നേരിടാൻ വേണ്ടി സാധിക്കുന്നത് എപ്പോഴും അവന്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ബുദ്ധി കൊണ്ടോ അല്ല, മറിച്ച് ഖദറിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഏത് പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ, ഇപ്പോൾ ഒരാളുടെ വാപ്പ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു, അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, ഇതൊക്കെ സംഭവിച്ചാൽ അള്ളാഹുവിന്റെ ഖദറിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ സബ്ര ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നത് പോലെ, ഒരു മുഅ്മിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും എന്താ പറയാ, ഖുല്ല യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലന, നമ്മൾക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും, ലൈ യുസീബന, നമ്മൾക്കൊന്നും സംഭവിക്കില്ല, നമ്മൾക്കൊന്നും വരാനില്ല, ഇല്ലാ മാ കതബ അല്ലാഹു ലന, അല്ലാഹു വിധിച്ചതല്ലാതെ. ഏത് പ്രയാസങ്ങൾ വന്നാലും, ഭക്ഷണം തിന്നാനൊന്നുമില്ല, അതേപോലെ തന്നെ കിടക്കാനൊരു വീടില്ല, അല്ലെങ്കിൽ സഞ്ചരിക്കാനൊരു വാഹനമില്ല, പ്രയാസത്തിലാണ്, പട്ടിണിയാണ്, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും മുഅ്മിനിന്റെ മനസ്സിൽ, ലൈ യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലന, എനിക്ക് അല്ലാഹു വിധിച്ചത് മാത്രമേ വരൂ. മാത്രമല്ല അല്ലാഹു പറയുന്നു, ഹുവ മൗലാന, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിധിക്കുന്നതെങ്കിലും ഹുവ മൗലാന, അവനാണ് നമ്മുടെ സഹായി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ മുഅ്മിനീങ്ങൾ ബലമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സൂറത്തുൽ ഹദീദിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു പറയുന്നു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബറഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലും അല്ലെങ്കിൽ മനുഷ്യർക്കൊക്കെ സംഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമേ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ ലൗഹുൽ മഹ്ഫൂളിൽ. قبل ان براها ان ذلك على الله يسير, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഏതൊരു ബുദ്ധിമുട്ട് നമ്മൾക്ക് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ കിതാബിൽ, അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂളിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന് അടിമക്ക് അത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് പ്രയാസം ഉണ്ടാവുക? ഇപ്പൊ നമ്മൾക്കൊരു നഷ്ടം വന്നു കച്ചവടം നടത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കുടുംബക്കാരൻ, നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആലിം മരണപ്പെട്ടു, ഇതൊക്കെയാണല്ലോ ഒരു മുഅ്മിനെ സംഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത്. ഈ വിഷയം പറഞ്ഞതിന്റെ പേരിൽ സൂചിപ്പിക്കുകയാണ്, ഇപ്പൊ പല ആൾക്കാർക്കും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളെ ഒരു വിലയില്ല, അതേപോലെ തന്നെ ദീനിന്റെ ചില കാര്യങ്ങൾക്ക് ചില വിലയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സലഫുകൾ പറയാറുണ്ടായിരുന്നു, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആലിം ഒരിക്കൽ പറഞ്ഞു, ഒരു ദിവസം എനിക്കൊരു നമസ്കാരം ജമാഅത്തായിട്ട് നഷ്ടപ്പെട്ടു, ജമാഅത്ത് കിട്ടിയിട്ടില്ല. അന്ന് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഈ വിഷയത്തിൽ, എന്റെ മുസീബത്തിന്, എനിക്ക് ബാധിച്ചിരിക്കുന്ന ഈ മുസീബത്തിന് എന്നെ ആശ്വസിപ്പിച്ചത് ഇന്ന ഒരു ആലിം മാത്രമാണ്. അദ്ദേഹം പറയാണ്, ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ സ്ഥിരപ്പെട്ട സംഭവമാണ്, എനിക്ക് ആരാണെന്ന് പേര് ഓർമ്മയില്ല. അദ്ദേഹം പറയാണ്, എനിക്കൊരു ദിവസം ഒരു നമസ്കാരത്തിന് ജമാഅത്ത് നഷ്ടപ്പെട്ടു. അന്ന് എന്റെ വീട്ടിലേക്ക് വേറെ ഒരു ആലിം വന്നിട്ട് എന്നോട് പറഞ്ഞു, സാരില്ല, സംഭവിച്ചു പോയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ സാഹചര്യത്തിന് നേരെ തിരിച്ച് എനിക്കൊരു പക്ഷെ നഷ്ടപ്പെട്ട എന്റെ മകനോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആണെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരുന്നത് 10,000 ആൾക്കാരായിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ഗൗരവപൂർവ്വം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ജമാഅത്ത് നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആരും എന്നെ സ്വാന്തനിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ജമാഅത്ത് നഷ്ടപ്പെട്ട ആൾക്കാരെ പോയിട്ട് നമ്മൾ സ്വാന്തനിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം, മറിച്ച് അത്തരത്തിൽ സുന്നത്തുകൾ, അതേപോലെ തന്നെ ദീനിനോടുള്ള താല്പര്യം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു മുഅ്മിനെ സംഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത് ഇതൊക്കെയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ നിന്ന് ഒരു മുസ്ലിം കളയുക, അല്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ജീവിത മൂല്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക, ഇതൊക്കെയാണ് ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത്. അതല്ലാതെ സ്ഥല കച്ചവടത്തിലുണ്ടായ നഷ്ടങ്ങളോ, അല്ലെങ്കിൽ തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ധാരാളം സ്വർണം കൊടുക്കാൻ വേണ്ടി സാധിക്കാതിരിക്കലോ, ഇതൊന്നും ഒരു മുസീബത്തല്ല. ഇതൊക്കെ നമ്മളായിട്ട് മുസീബത്ത് ഉണ്ടാക്കുന്നതാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുസീബത്ത് രാവിലെ ഖിയാമുല്ലൈൽ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, 5 നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ജനങ്ങളോട് നുൽമ ചില സാഹചര്യങ്ങളിൽ കാട്ടിപ്പോകുന്നു, സൽസ്വഭാവം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂലിനോട് വേണ്ടതുപോലെ ബാധ്യതകൾ പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഇതൊക്കെയാണ് ഒരു മുഅ്മിനെ സംഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്തുകൾ. അതേപോലെ തന്നെ അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ നഷ്ടപ്പെടുമ്പോൾ മുസീബത്താണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തായ ഭാര്യ, നിഅമത്തായിരിക്കുന്ന ഉമ്മ, അതേപോലെ തന്നെ വാപ്പ, അതേപോലെ തന്നെ സഹോദരങ്ങളും സഹോദരിമാരും, ഇതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്താണ്. ഇത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വേദന ഉണ്ടാവും, അതൊരു മുസീബത്താണ്. നേരെ മറിച്ച് നമ്മളിൽ പല ആൾക്കാരും കാണുന്നത് പോലെ ധാരാളം സ്വത്തുക്കളുണ്ടാവും, അതിന് ചെറിയൊരു നഷ്ടം വരുമ്പോൾ, ആരെങ്കിലും വഞ്ചിക്കുമ്പോൾ, കച്ചവടത്തിൽ ആരെങ്കിലും ചെറിയ തട്ടിപ്പുകൾ കാട്ടുമ്പോൾ അതിൽ നമ്മൾക്ക് വിഷമം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ അത് വലിയൊരു മുസീബത്താക്കിയിട്ട് ദീനിൽ നമ്മൾക്ക് വരുന്ന കുറവുകളൊന്നും ഒരു ശ്രദ്ധയില്ലാതെ പല ആൾക്കാരും ഇന്ന് അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുസീബത്ത് അവന്റെ ദീനിൽ സംഭവിക്കുന്ന മുസീബത്താണ്, അവന്റെ ദീനിൽ സംഭവിക്കുന്ന മുസീബത്ത്. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി ദുആ ചെയ്യാറുള്ള ഒരു ദുആയാണ്, അല്ലാഹുമ്മ ലാ തജഅൽ മുസീബതന ഫീ ദീനിനാ, അല്ലാഹുവേ ദീനിന്റെ വിഷയത്തിൽ നീ നമുക്ക് മുസീബത്ത് നൽകല്ലേ, ദീനിന്റെ വിഷയത്തിൽ നമുക്ക് നീ മുസീബത്ത് നൽകല്ലേ. ഭാര്യയോട് പറയുമ്പോൾ അനുസരിക്കുന്നില്ല, മക്കളോട് പറയുമ്പോൾ അനുസരിക്കുന്നില്ല, വേണ്ടതുപോലെ ജീവിക്കുന്നില്ല, അതേപോലെ തന്നെ മക്കളുടെ ദീനിന്റെ വിഷയത്തിൽ വളരെയധികം പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, മോശമായ രീതിയിലാണ് മക്കൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ദീനിൽ മുസീബത്ത് നൽകല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ എന്താ പ്രാർത്ഥിക്കാറ്? ആരെങ്കിലും സത്യസന്ധമായിട്ടൊന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കേ, ഇന്നേവരെ ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ, അള്ളാഹുവേ എല്ലാ രാത്രിയും ഖിയാമുല്ലൈൽ നമസ്കരിക്കാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണമേ എന്ന്? അഞ്ചു വക്ത് നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കാനുള്ള തോഫീഖ് എനിക്ക് നീ നൽകണമേ എന്ന് അള്ളാഹുവിനോട് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? പല ആൾക്കാരും പ്രാർത്ഥിക്കാറ് എന്താ, അള്ളാഹുവെ എനിക്ക് ധാരാളം സമ്പത്ത് നൽകണേ, ഞാനൊരു കച്ചവടം നൽകി തുടങ്ങിയിട്ടുണ്ട്, അള്ളാഹുവെ അതിൽ നീ എനിക്ക് ബർക്കത്ത് നൽകണമേ. പ്രിയപ്പെട്ടവർ, ഇതൊന്നും ചോദിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. കച്ചവടത്തിൽ ബർക്കത്ത് ചോദിക്കാം, തെറ്റൊന്നുമില്ല. നമ്മൾക്ക് സമ്പത്ത് ആവശ്യത്തിന് എടുത്തുവെക്കാം, തെറ്റില്ല. ഇനി ഒരാൾ ധാരാളം സമ്പത്ത് എടുത്തുവെച്ചാൽ തന്നെ സകാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുസീബത്ത് അവന്റെ ദീനിലുണ്ടാവുന്ന മുസീബത്താണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഏത് മുസീബത്ത് വരുമ്പോഴും നമ്മൾക്ക് ക്ഷമിക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖദറിൽ നല്ലൊരു വിശ്വാസം നമ്മൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖദറിൽ ഉറച്ചു വിശ്വസിക്കാനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ, അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചു അതേപോലെ സംഭവിക്കുന്നു എന്നൊരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും അത് ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഖദറുള്ള വിശ്വാസം ഉറപ്പിക്കാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് ഈമാൻ കാര്യത്തിലെ അവസാനത്തെ കാര്യം, അള്ളാഹുവിന്റെ ഖദറുള്ള വിശ്വാസം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞത് ഒന്ന് ഇസ്ലാം കാര്യമാണ്, മറ്റൊന്ന് ഈമാൻ കാര്യമാണ്. ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈമാനും ഇസ്ലാമും ഒന്നിച്ചു വരുമ്പോൾ രണ്ടിനും രണ്ട് അർത്ഥങ്ങളുണ്ട്. രണ്ടും വേറെ വേറെ ആയിട്ട് വരുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഉൾക്കൊള്ളുന്നു. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഉയർന്ന മർത്തബയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതുഹുൽ ബാരിയിൽ പറഞ്ഞതുപോലെ, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം മജ്മൂഉൽ പറഞ്ഞതുപോലെ, കുല്ലു മുഅ്മിനിൻ മുസ്ലിം, എല്ലാ മുഅ്മിനും മുസ്ലിമാണ്, എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. വലൈസ കുല്ലു മുസ്ലിമിൻ മുഅ്മിന, നേരെ മറിച്ച് എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, മറിച്ച് എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. ഈമാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന പദവിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനൊരു തെളിവാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, അദ്ദേഹം മുഅ്മിനാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി പറഞ്ഞു, മുസ്ലിമാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ മർത്തബയിൽ അദ്ദേഹം എത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈമാനിന്റെ മർത്തബയിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനും ജീവിതം നല്ല രീതിയിൽ അള്ളാഹുവിന്റെ ഖദറിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് വളരെ നല്ലൊരു മുസ്ലിമിന്റെ ജീവിതം നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷർറും ഉണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്അലു അല്ലാഹു അലീം റബ്ബൽ അർശിൽ അലീം അൻ യുവഫിഖനാ അജ്മഈൻ ലിമാ യുഹിബ്ബുഹു വയർളാ മിൻ സദീദിൽ അഖ്വാലി വസാലിഹിൽ അഅ്മാൽ വഅൻ യുസ്ലിഹ ലനാ ശഅ്നനാ കുല്ലഹ വഅൻ യഹ്ദിയനാ ഇലൈഹി സിറാത്തൻ മുസ്തഖീമ വയഗ്ഫിറ ലനാ ദുനൂബനാ കുല്ലഹ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.